ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന വനിതാ സാമാജികരുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും. വിനാശകാരികളായ കാട്ടുപന്നികളെ നിയമാനുസൃതമായി നശിപ്പിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിപണിയിലെ പച്ചക്കറികളുടെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാകുന്നതിന് നടപടികൾ സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിലേക്കെത്തുന്ന ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ 72.48% വർധന. തിരുവനന്തപുരം വിദ്വേഷ പ്രസംഗ കേസിൽ മുൻ എംഎൽഎ പി സി ജോർജിന്റെ ജാമ്യം കോടതി റദ്ദാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന വനിതാ സാമാജികരുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും. നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായൺ തമ്പി ഹാളിൽ നടക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 11:30 രാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും വനിതാ മന്ത്രിമാരും സ്പീക്കർമാരും ഉൾപ്പെടെയുള്ള സാമാജികരും വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രമുഖ വനിതകളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ദേശീയ തലത്തിൽ വനിതാ സാമാജികരുടെ സമ്മേളനം ഇത്രയും വിപുലമായി സംഘടിപ്പിക്കുന്നത്. ഗുജറാത്ത് നിയമസഭാ സ്പീക്കർ നിമ ബെൻ ആചാര്യ, മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാർ, ലോക്സഭാംഗങ്ങളായ കനിമൊഴി കരുണാനിധി, സുപ്രിയ സുലെ, രാജ്യസഭാംഗം ശ്രീമതി ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന സെഷനുകളിൽ സംസാരിക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വിമാനത്തിൽ രാത്രി തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി ഇന്ന് രാജ്ഭവനിൽ തങ്ങും. ഉദ്ഘാടനത്തിനുശേഷം നാളെ വൈകുന്നേരത്തോടെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുനെയിലേക്ക് യാത്ര തിരിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ഗതാഗത ക്രമീകരണവും ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃഷിക്കും ജീവനും സ്വത്തിനും വിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതമായി നശിപ്പിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. എന്നാൽ വിഷപ്രയോഗം, സ്ഫോടക വസ്തുപ്രയോഗം, വൈദ്യുത ഷോക്കേൽപ്പിക്കൽ എന്നീ മാർഗ്ഗങ്ങളിലൂടെ ഇവയെ കൊല്ലാൻ പാടില്ല. കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുന്ന വേളകളിൽ മനുഷ്യജീവനും സ്വത്തിനും വളർത്തുമൃഗങ്ങൾക്കും ഇതര വന്യജീവികൾക്കും നാശനഷ്ടമുണ്ടാകുന്നില്ലെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണം. കാട്ടുപന്നിയുടെ ജഡം ശാസ്ത്രീയമായി മറവ് ചെയ്യണം. അതിന്റെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്ററിൽ സൂക്ഷിക്കണം. വനം വകുപ്പ് മേധാവിയായി ബെന്നിച്ചൻ തോമസിനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ വനം വകുപ്പ് ആസ്ഥാനത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് ഭൂമി അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ജമ്മുകശ്മീരിൽ സൈനിക സേവനത്തിനിടെ മരണമടഞ്ഞ കൊട്ടാരക്കര സ്വദേശിയായ സൈനികൻ എച്ച് വൈശാഖിന്റെ സഹോദരിക്ക് സർക്കാർ ജോലി നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. അക്കാദമിക നിലവാരമുയർത്തുന്നതിനും ഭിന്നശേഷി സൌഹൃദമാക്കുന്നതിനും പുതിയ അധ്യയന വർഷത്തിൽ ഊന്നൽ നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പ്രവേശന ഒരുക്കങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതോടെ അതിനനുബന്ധിച്ച് എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കും. സമ്പൂർണ്ണ ശുചീകരണ പ്രവർത്തനം സ്കൂളുകളിലും സമീപ പ്രദേശങ്ങളിലും ഇതിനു മുൻപ് തന്നെ നടത്തും. പൊതുവിദ്യാലയങ്ങളിൽ 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഈ വർഷം പ്രവേശനം നേടിയതായും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഉയരാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സഹായിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. വിപണിയിലെ പച്ചക്കറികളുടെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായി കൃഷിമന്ത്രി പി പ്രസാദ്. അമിതവിലയുള്ള പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് മുഖേന സംഭരിച്ച് സംസ്ഥാനത്ത് കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കും. വിപണിയിൽ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഉടനടി വിപണി ഇടപെടലുകൾ നടത്തി വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുന്നതിന് പ്രത്യേക ഫണ്ട് രൂപീകരിക്കുന്നതിനായി കൃഷി ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായും കൃഷിമന്ത്രി അറിയിച്ചു. കോവിഡ് മഹാമാരിയുടെ ആഘാതം ഏറ്റുവാങ്ങിയ സംസ്ഥാന ടൂറിസം മേഖല ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ 38 ലക്ഷം ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിച്ച് മുന്നേറ്റത്തിന്റെ പാതയിലെത്തിയതായി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. 2 ലക്ഷം ആഭ്യന്തര സഞ്ചാരികളെത്തിയ കഴിഞ്ഞ വർഷത്തെ സമാന കാലയളവിനേക്കാൾ 72.48% വളർച്ചയാണ് നേടാനായത്. 811,426 ആഭ്യന്തര വിനോദസഞ്ചാരികളെത്തിയ എറണാകുളം ജില്ലയാണ് വിനോദസഞ്ചാരികളുടെ വരവിൽ ഒന്നാമത്. തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളാണ് തൊട്ടുപിന്നിൽ. കോവിഡ് മഹാമാരിയിൽ നിന്നും കേരള ടൂറിസം കരകയറിയതിന്റെ സൂചനയായാണ് ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് വ്യക്തമാക്കുന്നതെന്നും ടൂറിസം മന്ത്രി പറഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
തിരുവനന്തപുരം വിദ്വേഷ പ്രസംഗ കേസിൽ മുൻ എംഎൽഎ പി സി ജോർജിന്റെ ജാമ്യം തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റദ്ദാക്കി. പ്രകോപനപരമായ പ്രസംഗം നടത്തരുതെന്ന ജാമ്യ വ്യവസ്ഥ പി സി ജോർജ് ലംഘിച്ചെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. വെണ്ണലയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ചിത്രീകരണം പോലീസ് കോടതിയിൽ ഹാജരാക്കി. അതേസമയം വെണ്ണല വിദ്വേഷ പ്രസംഗ കേസിൽ പി സി ജോർജ് ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. തിരുവനന്തപുരം വിദ്വേഷ പ്രസംഗ കേസിൽ കോടതി ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് പി സി ജോർജിനെ കൊണ്ടുപോകാൻ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടതായാണ് വിവരം. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പിഡിപി പ്രവർത്തകരും പോലീസ് സ്റ്റേഷനിൽ പി സി ജോർജിനെതിരായ മുദ്രാവാക്യങ്ങളുമായി തടിച്ചുകൂടിയതോടെ സ്ഥലത്ത് അല്പനേരത്തേക്ക് സംഘർഷ സാധ്യത നിലനിന്നു. പി സി ജോർജിനെ പിന്നീട് എറണാകുളം സിറ്റി ആംഡ് റിസർവ് ക്യാമ്പിലേക്ക് മാറ്റി. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടാകുന്ന അക്രമങ്ങളെ ശക്തമായി നേരിടുമെന്ന് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് മദ്യക്കടത്ത് സംഘങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കഞ്ചാവ് മാഫിയയുടെ ആക്രമണത്തിലും മഞ്ചേശ്വരത്ത് മദ്യക്കടത്ത് സംഘത്തിന്റെ വാഹനമിടിച്ചും പരിക്കേറ്റ എക്സൈസ് ജീവനക്കാരുമായി എക്സൈസ് മന്ത്രി ഫോണിൽ സംസാരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ പാർട്ടി വിട്ടു. സമാജ്വാദി പാർട്ടി പിന്തുണയോടെ അദ്ദേഹം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മെയ് 16 തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവച്ചിരുന്നതായി ശ്രീ കപിൽ സിബൽ അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ രാജിവച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് പകരം പുതിയ ആളെ നിയമിക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. രണ്ടാമത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ ഒരാളെ നിയമിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞില്ല. അതിജീവിതയ്ക്കൊപ്പമായിരുന്നു സർക്കാരെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവച്ചയുടനെ പുതിയ പ്രോസിക്യൂട്ടറെ നിയമിക്കുമായിരുന്നല്ലോ എന്നും ശ്രീ സുധാകരൻ ചോദിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ഇന്നത്തെ മത്സരത്തിലെ വിജയിയെ രാജസ്ഥാൻ റോയൽസ് വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം. കേരളത്തിൽ ഈ മാസം 29 വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൊല്ലം തീരത്ത് അനുവാദമില്ലാതെ ഇറങ്ങിയ പ്രമുഖ വിദേശ നീന്തൽ താരത്തെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്യുന്നു. ഇയാൾ സഞ്ചരിച്ച ചെറിയ പായ്ക്കപ്പലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹോളണ്ട് സ്വദേശി ജെറോയിൻ എല്യൂട്ടിനെയാണ് ചോദ്യം ചെയ്യുന്നത്. കണ്ണൂർ ആറളം ഫാമിലെ പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ ആദിവാസികൾക്കായി നിർമ്മിച്ചു നൽകിയ 361 വീടുകളിൽ 291 വീടുകളും വാസയോഗ്യമല്ലെന്ന റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ. നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടായെന്ന് അന്വേഷിക്കാൻ പട്ടികവർഗ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുമെന്ന് കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 21 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇതോടെ ജില്ലയിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ എണ്ണം 82 ഉയരുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന വനിതാ സാമാജികരുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും. വിനാശകാരികളായ കാട്ടുപന്നികളെ നിയമാനുസൃതമായി നശിപ്പിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിപണിയിലെ പച്ചക്കറികളുടെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിലേക്കെത്തുന്ന ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ 72.48% വർധന. തിരുവനന്തപുരം വിദ്വേഷ പ്രസംഗ കേസിൽ മുൻ എംഎൽഎ പി സി ജോർജിന്റെ ജാമ്യം കോടതി റദ്ദാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.